2024 December 11 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഉരുളിൽ ഉറങ്ങിപ്പോയ ചൂരൽ മല അങ്ങാടി, ഉരുളെടുത്ത വഴികൾ, ഇരുളിലാണ്ട ജീവിതം, പരമ്പര 2 കെ പി സജീവൻ എഴുതുന്നു. ഉരുളെടുത്ത ചൂരൽ മല മുണ്ടക്കൈ പ്രദേശം ഉറങ്ങുന്നതും ഉണരുന്നതും ചൂരൽമല അങ്ങാടിയിൽ നിന്നാണ്. പുലർച്ചെ മുതൽ നഗരം പിടിക്കാനായി എത്തുന്നവർ, ജില്ലയും സംസ്ഥാനവും കടന്ന് തേയിലത്തോട്ടങ്ങളിൽ ജീവിതം നുള്ളിയെടുക്കാനെത്തുന്നവർ, കടകളിൽ ജോലിക്കും തൊട്ടടുത്ത മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിലേക്കും സ്കൂളുകളിലേക്കുമായി എത്തുന്നവർ, പാലം കടന്ന് അപ്പുറത്തെ വീടുകളിലേക്ക് ചേക്കേറുന്നവർ, എല്ലാവർക്കും ആശ്രയവും ആശ്വാസവുമായിരുന്നു ചൂരൽമല അങ്ങാടി. ഉരുൾ ദുരന്തത്തിനു മുൻപ് ഇവിടെ ഹോട്ടലുകളും തുണിക്കടകളും മൊബൈൽ ഷോപ്പുകളും പലചരക്ക് കടകളുമെല്ലാം ആയി 84 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ 3 കടകൾ. അതുപോലും ശീലിച്ചു പോയൊരു ജീവിത താളത്തിന്റെ പേരിൽ തുറന്നു വെക്കുകയാണെന്ന് കച്ചവടക്കാരൻ മുഹമ്മദ് അലി പറയുന്നു. 1961 മുതൽ ചൂരൽമലയുടെ ജീവിതം കണ്ട് വളർന്നതാണ് ഞാൻ. വർഷങ്ങളായി നല്ല രീതിയിൽ നടത്തിവന്നതാണ് എന്റെ ബദരിയ റെസ്റ്റോറന്റും സൂപ്പർ മാർക്കറ്റും. ഇപ്പോൾ ഇവിടെ കുറച്ച് എണ്ണപ്പലഹാരങ്ങളും ചായയും വിറ്റു ജീവിക്കുന്നു. വല്ലപ്പോഴും വന്നു പോകുന്നവർ കുറച്ച് പോലീസുകാരും ഫയർഫോഴ്സുകാരും. മുഹമ്മദ് അലി ഇത് പറയുമ്പോൾ ഒരു ഗ്രാമത്തിനൊപ്പം ഒരു അങ്ങാടിയും നഷ്ടമായതിന്റെ നടക്കുന്ന ദൃശ്യം തെളിയും. ഉരുൾ ദുരന്തത്തിനു ശേഷം 4 മുൻപത്തെ അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ചൂരൽമല അങ്ങാടി. ഇതുവരെ കടകളിലൊന്നും വൈദ്യുതി ബന്ധമില്ല. വൈകിട്ട് 6:30 കഴിഞ്ഞാൽ സർവത്ര ഇരുട്ട്. ഒരു ദിവസം 20,000 രൂപയുടെ കച്ചവടം വരെ നടന്നിട്ടുണ്ട്. എന്റെ കടയിൽ ഇപ്പോഴത് ഏറിയാൽ 1,500 4-5 പണിക്കാരുണ്ടായിരുന്നു. അവരെല്ലാം പോയി. ഞാനും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ ജോലിക്കാരും മാനേജർമാരും എല്ലാം. പറ്റുകാർ മാത്രം 100 ഉണ്ടായിരുന്നു. അവരൊന്നും ഇന്നില്ല. കുറെ പേരെ ഉരുൾ കൊണ്ടുപോയി. രക്ഷപ്പെട്ടവർ പല ദിക്കുകളിലുമായി. ആരാണ് ഇതിനൊക്കെ സമാധാനവും ആശ്വാസവും നൽകുക? മുഹമ്മദ് അലിയുടെ ചോദ്യത്തിന് മറുപടിയില്ല. റോഡിന് മറുവശത്തായുള്ള കട ചൂണ്ടിക്കാട്ടി മുഹമ്മദ് അലി പറഞ്ഞു, അവിടെയാണ് പൂക്കാട്ടിൽ അബൂബക്കറും കുടുംബവും താമസിച്ചിരുന്നത്. മുൻഭാഗം കട, പിന്നിൽ വീട്. അദ്ദേഹത്തിന് മാത്രം ചൂരൽമല അങ്ങാടിയിൽ 10 കടകളുണ്ടായിരുന്നു. നല്ല രീതിയിൽ കഴിഞ്ഞുപോയ കുടുംബം, കടകളും വീടും ഒന്നാകെ ഉരുളെടുത്തു. ഭാര്യയും അബൂബക്കർ ഇപ്പോൾ ഏതോ വാടക വീട്ടിലുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനുമെല്ലാം ഒരേ അവസ്ഥയിൽ. തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് പഴംപൊരി വറുത്തെടുക്കുന്നതിനിടെ മുഹമ്മദ് അലി ചൂരൽമല അങ്ങാടിയുടെ കഥ പറയുകയാണ്. July 30 രാത്രി ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു. മലവെള്ളം കശക്കിയെറിഞ്ഞ് പൊങ്ങിയും താണും വെള്ളം കുടിച്ചും. ഇപ്പോൾ 2 ഇവിടെ കുടിവെള്ളമില്ല. വെള്ളം കിട്ടാതെ മരിക്കേണ്ടി വരുമോ എന്നാണ് പേടി. മേപ്പാടി ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന പഞ്ചായത്ത് കെട്ടിടത്തിലിരുന്ന് സുജാത സുഭാഷ് എന്ന വീട്ടമ്മയുടെ വാക്കുകൾ. ഹാരിസൺ പ്ലാന്റേഷൻസ് തൊഴിലാളിയായിരുന്നു സുജാത. ഭർത്താവ് സുഭാഷും 2 മക്കളുമടങ്ങുന്ന കുടുംബം ചൂരൽമല ഹയർസെക്കൻഡറി സ്കൂളിന് സമീപം വീട് നിന്ന സ്ഥലത്ത് ഇപ്പോൾ പെറുക്കിയെടുക്കാൻ ഒന്നുമില്ല. മല പൊട്ടി ഇറങ്ങി വരുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഭർത്താവിന്റെ സഹോദരനും കുടുംബവും ഉണ്ടായിരുന്നു. മലവെള്ളം വീടടക്കം ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി. എവിടേക്കോ തട്ടിയും തടഞ്ഞ രക്ഷാപ്രവർത്തകരുടെ കരങ്ങളിലൂടെ തങ്ങൾ രക്ഷപ്പെട്ടു. സുഭാഷിന്റെ സഹോദരൻ സുരേഷിന്റെ മകളെ മാത്രം കിട്ടിയില്ല. 1 ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് വക ക്വാർട്ടേഴ്സിൽ വല്ലപ്പോഴും ടാങ്കറിൽ വരുന്ന വെള്ളമാണ് ആശ്രയം. ഇതിലും ഭേദം വെള്ളം കുടിച്ച് മരിക്കുന്നതായിരുന്നുവെന്ന് സുജാത. ഇത് ദുരന്തത്തിനിരയായി വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളായി താമസിക്കുന്ന 1,600 വരുന്ന കുടുംബങ്ങളുടെ ആവലാതിയാണ്. ഇവരിൽ പലരുടെയും വീടുകൾ പൂർണ്ണമായും ഉരുളെടുത്തു. ശേഷിക്കുന്നവരുടെ വീടുകൾ താമസയോഗ്യമല്ല. സർക്കാർ പ്രതിമാസം 6,000 വാടകയായി നിത്യ ചെലവിന് 300 നൽകുമെന്ന് പറഞ്ഞതിന്റെ ഉറപ്പിൽ മാത്രം മാറിയവർ പലയിടത്തും 2-3 കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്നു. കാരണം ചോദിച്ചപ്പോൾ അവരുടെ പ്രതികരണം നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ആഴം അറിയിക്കുന്നതായിരുന്നു. ഇപ്പോൾ 4 കഴിഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ ആദ്യ മാസ ദിവസം 300 വെച്ച് 9,000 അക്കൗണ്ടിലെത്തി. പിന്നീടത് വല്ലപ്പോഴുമായി. അങ്ങനെയാണ് മുൻപരിചയം പോലുമില്ലാത്ത 2-3 കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങിയത്. ആർക്കെങ്കിലും അക്കൗണ്ടിലേക്ക് പണം കിട്ടിയാൽ കഞ്ഞുകൂടി മുട്ടാതിരിക്കുമല്ലോ. അഞ്ചനം ചിറയിൽ സുജാത, വയസ്സ് 60 കഴിഞ്ഞു. മക്കളും പേരക്കുട്ടികളുമായി താമസിക്കുന്ന ചൂരൽമലയിലെ വീടിന് മുകളിലേക്ക് മലവെള്ളം കല്ലുകളും ഒന്നായി വീണു. ഇരുന്നില്ല. വീടിന്റെ മുകൾ ഭാഗം താഴേക്ക് പതിച്ചു. പുലർച്ചെ വരെ കഴുത്തറ്റം ചെളിയിൽ മുങ്ങിക്കിടന്നതിന്റെ ദുരവസ്ഥ വിവരിക്കുമ്പോൾ എല്ലാവരെയും തിരിച്ചുകിട്ടി എന്നത് മാത്രം ആശ്വാസം. നട്ടലും വാരിയലും തകർന്ന അവസ്ഥയിലാണ് സുജാത ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത്. മരപ്പണിക്കാരനായ മകന്റെ 3,500,000 വില വരുന്ന മരങ്ങളും പണിസാധനങ്ങളും വാഹനങ്ങളുമെല്ലാം ഒലിച്ചുപോയി. കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടുന്നു. സർക്കാർ പ്രഖ്യാപിച്ച മാസ സഹായവും കുറച്ച് ഭക്ഷണ സാധനങ്ങളും കിട്ടിയെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കാര്യമായിരുന്നു എന്ന് സുജാത പറയുമ്പോൾ പൊട്ടിപ്പോയ കണ്ണികകൾ കൂട്ടി ഇണക്കാൻ പാടുപെടുന്ന ഒരുപാട് പേരുടെ സങ്കടങ്ങൾ ആകുന്നു അതും തുടരും.